നമ്മൾ എബ്രായലേഖനം 12 അധ്യായത്തിന്റെ അവസാനം വരെ എത്തി. അതിന്റെ ലാസ്റ്റ് ചില വാക്യങ്ങളും പിന്നീട് 13 അധ്യായവും അവസാനത്തെ അധ്യായം ഇന്നുകൊണ്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ എബ്രായലേഖനം 11 അധ്യായം മുതൽ വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഫെയ്ത്ത്, വിശ്വാസം മാത്രമേ നമ്മളെ നിലനിർത്തുകയുള്ളൂ. ഒരു വിശ്വാസം രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ജീവിക്കുന്ന വിശ്വാസം, ലിവിംഗ് ഫെയ്ത്തും ആക്റ്റീവ് ഫെയ്ത്ത് ആയിട്ടുള്ള ലിവിംഗ് ഫെയ്ത്തും, ജീവനുള്ള വിശ്വാസവും നിർജീവമായിട്ടുള്ള വിശ്വാസവും. ജീവനുള്ള വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ് സൽപ്രവർത്തികൾ അല്ലെങ്കിൽ ഗുഡ് വർക്ക്സ്. അതേസമയം ഡെഡ് വർക്ക്സ് എന്ന് പറയുന്നത് ജീവനില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്ത പ്രവൃത്തികളാണ് ഡെഡ് വർക്ക്സ്. ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് ജീവനുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നു. ഡെഡ് വർക്ക്സ് എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതും. നേരം നിർജീവ പ്രവൃത്തികളുമുണ്ട്, നിർജീവ വിശ്വാസവുമുണ്ട്, ജീവനുള്ള വിശ്വാസവുമുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്. നല്ല പ്രവൃത്തികൾ ജീവനുള്ള വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. ആ വിശ്വാസമായിരുന്നു പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും, കഠിനമായ സാഹചര്യങ്ങളിലെല്ലാം അവർ അതിൽ കൂടി കടന്നുപോയത് വിശ്വാസം മൂലമാണ്. വിശ്വാസത്തിന് രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേഷനുണ്ട്. ചിലത് വിശ്വാസം പ്രശ്നങ്ങളെ മാറ്റുന്ന വിശ്വാസമുണ്ട്, വിശ്വാസം പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസമുണ്ട്. അന്നേരം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല, ഒന്നും നമ്മളെ ബാധിക്കുകയില്ല, നമുക്കൊന്നും ഒരു കുഴപ്പവും വരികയില്ല എന്നുള്ള വിശ്വാസം മാത്രമല്ല യഥാർത്ഥ വിശ്വാസം. അതിനു പകരം ഏത് സാഹചര്യത്തിൽ കൂടിയും ദൈവത്തിന് നമ്മളെ കടത്തിവിടാൻ കഴിയുമെന്നും അതിൽ കൂടി നമുക്ക് എൻഡ്യൂർ ചെയ്ത് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥമുള്ള വിശ്വാസം. അതാണ് ബ്രഹ്മലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നത്, അവർ ഏറ്റവും നല്ലത് ഒന്നിനു വേണ്ടിയിട്ട് അവർ അതിൽ കൂടി കടന്നുപോയി എന്ന് പറയുന്നത്. അന്നേരം വിശ്വാസം നമ്മളെ നിലനിർത്തുന്നതാണ്. വിശ്വാസത്തിൽ കൂടി മാത്രമേ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കാനായിട്ടും നിലനിൽക്കാനായിട്ടും മുമ്പോട്ട് പോകാനായിട്ടും കഴിയത്തുള്ളൂ. അങ്ങനെ 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം പറഞ്ഞിട്ട്, ആ അവരുടെ സാക്ഷികളുടെ വലിയ സമൂഹം പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെപ്പറ്റി പറയാണ്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസം പറയുമ്പോൾ യേശു ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കർത്താവ് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്നാണ്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അങ്ങനെ യേശുക്രിസ്തു അവിടെ ഇരുന്നതോടുകൂടി നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി തുറന്നു. നമുക്കും ആ ജീവനുള്ള പുതുവഴിയിൽ കൂടി വിശ്വാസത്തിന്റെ ഓട്ടം ഓടാൻ കഴിയും എന്ന് എബ്രായലേഖന കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിശ്വാസത്തിന്റെ ആ ഓട്ടം ഓടുമ്പോൾ നമ്മൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളും ഉപേക്ഷിച്ച് കളയേണ്ട കാര്യങ്ങളുമാണ് ഭാരവും പാപവും. ഭാരം, നമ്മളെ വെയ് ഡൗൺ ചെയ്യുന്ന ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, ഇതെല്ലാം നമ്മളെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകാതെ നമ്മളെ വെയ് ഡൗൺ ചെയ്യാനായിട്ട് കഴിയും. രണ്ട്, പാപം. പാപം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അവിശ്വാസം എന്ന പാപമാണ്. കാരണം അതിന്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ വിശ്വാസത്തെപ്പറ്റിയും അവിശ്വാസത്തെപ്പറ്റിയുമാണ് പറയുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപം എന്ന് പറയുന്നത് അവിശ്വാസവും അവിശ്വാസത്തിൽ നിന്നുളവാകുന്ന പാപവുമാണ്. അന്നേരം അവിശ്വാസത്തെ നമ്മൾ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ കുടഞ്ഞു കളയണം. അത് നമ്മളെ മുറുകെ പിടിച്ച് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഭാരം നമ്മളെ വെയ് ഡൗൺ ചെയ്യുന്നതാണ്. ഇത് രണ്ടും നമ്മൾ ഉപേക്ഷിക്കുകയും മാത്രമല്ല നമ്മുടെ കണ്ണ് യേശുക്രിസ്തുവിൽ ഫിക്സ് ചെയ്യുകയും വേണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ തന്നെ കഷ്ടം അനുഭവിച്ചു, പരീക്ഷിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. നമുക്ക് മുമ്പായിട്ട് ഈ ഓട്ടം ഓടി അത് തികച്ചുകൊണ്ട് നമ്മുടെ കണ്ണ് യേശുക്രിസ്തുവിൽ ഫിക്സ് ചെയ്തിരിക്കണം. മൂന്നാമതായി ദൈവം നമ്മളെ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ കൂടി, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നമ്മളത് എൻഡ്യൂർ ചെയ്ത് നമ്മൾ കീഴടങ്ങി അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാനായിട്ട് കഴിയും. കർത്താവിന്റെ വിശുദ്ധി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, നമുക്ക് പ്രാപിക്കാനായിട്ടും കഴിയും. അതിനുവേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നത്, ഇല്ലെങ്കിൽ ഡിസിപ്ലിനിലൂടെ കടത്തിവിടുന്നതെന്നാണ് ദൈവനും പറഞ്ഞിരിക്കുന്നത്. ഏത് ഡിസിപ്ലിനും തൽക്കാലം സന്തോഷമല്ല, ദുഃഖകരമല്ല അത്രയും തോന്നും. നമ്മൾ കടന്നു പോകുന്ന ഒരു ഡിസിപ്ലിൻ നമുക്ക് തൽക്കാലം ദുഃഖകരമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിൽ അഭ്യാസം തികഞ്ഞവർക്ക്, അല്ലെങ്കിൽ ദൈവിക ഡിസിപ്ലിനിൽ കൂടി കടന്നു പോവുകയും അവർ അതിനനുസരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയും ചെയ്യുന്നിടത്തോളം അവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അവർക്ക് എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തോടുകൂടെ കടന്നു പോകാനായിട്ട് ദൈവിക നീതിയും ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ തളർന്ന കൈയും കുഴഞ്ഞ കാലും മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്താക്കുമെന്ന് പറയുന്നത് പറഞ്ഞാൽ സ്ഥിരതയോട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസിപ്ലിനോട് കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാലുകളെ ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഈ ഇത്രയും വിശ്വാസത്തിന് മുൻപോട്ട് പോയ ആൾക്കാരെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്മാറിപ്പോയ ഒരു അവിശ്വാസിയെ അല്ലെങ്കിൽ അഭക്തനായിട്ടുള്ള യേശാവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഊണ് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും അൺഗോഡ്ലി ആയിട്ടുള്ള അവനായി തീരാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കും. ഈ യേശാവും കായീനും ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അൺഗോഡ്ലി എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ഇവർക്കെല്ലാം ദൈവത്തെപ്പറ്റി വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇവരുടെ പ്രയോറിറ്റി തെറ്റായിരുന്നു. അവർ വിശ്വാസമുള്ളവരായിരുന്നില്ല. അവർ യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ളവരായിരുന്നില്ല. ആ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയം എന്ന ആ വിശ്വാസമുള്ളത് ഉള്ള ആൾക്കാരായിരുന്നില്ല. അവരുടെ എല്ലാം നോട്ടം ഭൂമിയിലേക്കായിരുന്നു. യേശാവിൻ്റെത് പ്രത്യേകിച്ച് ടെമ്പററി ബ്ലെസ്സിങ്ങിലേക്ക് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരുന്നു യേശാവിൻ്റെ നോട്ടം. പാപത്തിന്റെ തൽക്കാല ഭോഗം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിത്യമായ അനുഗ്രഹത്തെ ചവിട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ ബർത്ത്റൈറ്റിനെ ചവിട്ടിക്കളഞ്ഞ, ഉപേക്ഷിച്ച് കളഞ്ഞ, അലക്ഷ്യമാക്കി കളഞ്ഞ യേശാവിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. യേശാവ് ഞാൻ പറഞ്ഞു ബർത്ത്റൈറ്റ് അലക്ഷ്യമാക്കി, എന്നാൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ബർത്ത്റൈറ്റും ബ്ലെസ്സിങ്ങും കൂടി ഒരുമിച്ചിട്ടുള്ളതാണ്. ബർത്ത്റൈറ്റിനെ റിജക്ട് ചെയ്യുന്നവന് ബ്ലെസ്സിങ് ലഭിക്കുകയില്ല. പിന്നീട് അവൻ നിലവിളിച്ചാലും കരഞ്ഞാലും കാര്യമില്ല. ഇത് അനേകം വിശ്വാസികളുടെ ഒരു പിക്ചറാണ്. അവിശ്വാസികളുടെ മാത്രമല്ല, വിശ്വാസികളുടെ പിക്ചറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ പുറകെ ഓടി, ഇല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് മനസ്സ് വെച്ച് നിത്യമായ കാര്യങ്ങളെ റിജക്ട് ചെയ്യുന്ന വിശ്വാസികളുടെ പിക്ചറാണ്. നിത്യമായ നമ്മളുടെ, അതുകൊണ്ടാണ് മോശയെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് മോശ പ്രതിഫലം നോക്കിയതുകൊണ്ട് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ക്രിസ്തുവിനോടുകൂടിയുള്ള നിന്ന വലിയ ധനമെന്ന് തന്നെ. അന്നേരം വിശ്വാസദൃഷ്ടി ഇല്ലാത്തൊരുവൻ ടെമ്പററി കാര്യങ്ങളിലേക്ക് മനസ്സുവെക്കുകയും അതിന്റെ പുറകെ ഓടുകയും അതോടുകൂടി നിത്യമായ ചില കാര്യങ്ങൾ റിജക്ട് ചെയ്യുകയും ചെയ്യും. നിത്യമായ രക്ഷ ചിലപ്പോൾ റിജക്ട് ചെയ്ത് എന്ന് വരത്തില്ല, ചിലപ്പോൾ നിത്യമായ രക്ഷയും റിജക്ട് ചെയ്യുന്നവരുണ്ടാവാം. എന്നാൽ ഓരോ ചോയ്സസിനും, ഈ ഭൂമിയിലുള്ള ഓരോ ചോയ്സസിനും നിത്യമായിട്ടുള്ള ചില ഇമ്പാക്റ്റുകളുണ്ട്. നമുക്ക് നഷ്ടപ്പെടുന്ന നിത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ വെച്ചെടുക്കുന്ന ചോയ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ടൈം നമ്മൾ വേസ്റ്റ് ആക്കി എന്നുള്ളത്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതാണ്, അവർ കനാലിൽ കയറേണ്ട വർഷങ്ങളാണ് മരുഭൂമിയിൽ അവർ വേസ്റ്റ് ആക്കി കളഞ്ഞു. അല്ലെ, ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സേവ്ഡ് സോളും ഒരു വേസ്റ്റഡ് ലൈഫുമായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിത്യമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ട യേശാവിനെ പോലെ ആയി തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരും ഒരു ദൂടിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിക്കുവാൻ കരുതിക്കൊള്ളു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വാണിംഗാണ്. രക്ഷ നഷ്ട നിത്യ ജീവൻ അല്ലെങ്കിൽ നിത്യരക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി ചിലപ്പോൾ നിത്യമായ നമ്മളുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടും. പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോശ പ്രതിഫലം നോക്കിയതുകൊണ്ട് പാപത്തിന്റെ താൽക്കാല ഭോഗങ്ങളെ പ്രൊജക്ട് ചെയ്തത്. അന്നേരം നിത്യമായിട്ടുള്ള പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, നിത്യജീവനും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ എബ്രായലേഖന കർത്താവ് എബ്രായലേഖനം തുടർച്ചയായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നേരെ നമുക്ക് നിത്യജീവൻ നമ്മൾ ചിലപ്പോൾ കർത്താവിനെ റിജക്ട് ചെയ്യാത്തവരായിരിക്കാം നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചോയ്സുകളിൽ വർഷങ്ങൾ കൊണ്ട് നമ്മൾ നിത്യമായ ചില കാര്യങ്ങൾ ഒന്നുകിൽ നേടുകയോ നിത്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി വെക്കുക. എന്നാൽ ഇതൊരു വാണിംഗ് ആണ്. വിശ്വാസത്താൽ അനേക കാര്യങ്ങൾ സാധിക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്ത പൂർവ്വപിതാക്കന്മാരെയും യേശു ക്രിസ്തുവിനെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിശ്വാസിയായ അഭക്തനായ പിന്മാറ്റക്കാരനായ യേശാവിനെ പറ്റി പറയാം. എന്നിട്ട് അടുത്ത വാക്യമാണ് 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചാണ്. 18 മുതൽ ഓൾഡ് കവനന്റും ന്യൂ കവനന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം ഇബ്രായലേഖന കർത്താവ് വീണ്ടും പറയാം. അന്നേരം പഴയ ഉടമ്പടിയെ പറ്റി പറയുമ്പോൾ ഇബ്രായലേഖന കർത്താവ് പറയുന്ന ചില കാര്യങ്ങളാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്ഥൂലമായതെന്ന് ഞാൻ പറഞ്ഞു സ്ഥൂലമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചബിൾ, നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ദൃശ്യമായ ചില കാര്യങ്ങൾ. അന്നേരം ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ളത് ദൃശ്യമായതായിരുന്നു. അന്നേരം വിശ്വാസത്താൽ നമ്മൾ കാണുന്ന അദൃശ്യമായിട്ടുള്ളതാണ്, ഇല്ലാത്തതല്ല, കാണാത്ത കാര്യങ്ങളാണ്. അന്നേരം കാണാൻ കഴിയുന്നതായിരുന്നു, സ്ഥൂലമായതായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ളത്. അന്നേരം അവിടുത്തെ ചില പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള 14 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ ഓൾഡ് കവനന്റ് ദൈവം കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ദൈവം 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ജനത്തെ ശുദ്ധീകരിക്കാൻ പറയാണ്. 10-ാമത്തെ വാക്യം 19-10, യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്ത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിലിറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിക്കുവാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നീ അവർക്ക് ചുറ്റുമായി അതിരുതിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെയും അവനെ കല്ലെറിഞ്ഞോ എഴുതോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ധനിക്കുമ്പോൾ കാഹളം ദീർഘമായി ധനിക്കുമ്പോൾ അവർ പർവ്വതത്തിനടുത്ത് വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ച് അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. താഴേക്ക് വരുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പ്രലയനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 17-ാമത്തെ വാക്യത്തിൽ അവർ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നു യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ നിറങ്ങിയാൽ അത് മുഴുവൻ പുകകൊണ്ട് മൂടി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ ദർശന പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, അവരിൽ പലരും നശിച്ചുപോകാതിരിക്കാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക, അതിൽ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക. അങ്ങനെ ഇവരടുത്ത് പറയാണ്. അവർ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു പിക്ചറാണ്. വിശുദ്ധിയുടെ പിക്ചർ തന്നെയാണ്, ഹോളിനെസ് ആണ്, എന്നാൽ അത് ഭയപ്പെടുത്തുന്നതാണ്, അടുത്തു വരിക എന്ന് പറയുന്നതാണ്. മാത്രമല്ല ഇത് എക്സ്റ്റേണൽ ഹോളിനെസ് ആണ്, അതുകൊണ്ടാണ് അവരുടെ വസ്ത്രം അലക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പഴയ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ കൽപ്പനകളുടെ ന്യായപ്രമാണത്തിന്റെ ഒരു പിക്ചർ ഇതാണ്. അത് മരണത്തിന്റെ ശുശ്രൂഷയാണ്, മരണം ഉളവാക്കുന്നതാണ്. മാത്രമല്ല അത് ഭയപ്പെടുത്തുന്നതാണ്. മാത്രമല്ല അത് എക്സ്റ്റേണൽ ഹോളിനെസിനെ പറ്റി എംഫസൈസ് ചെയ്യുന്നതാണ്. അന്നേരം ഇന്നും പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരെ പറ്റി അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരാണ്, മരണത്തിന്റെ ശുശ്രൂഷകന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ ഇതല്ല. ഇന്നും പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരുണ്ട്. അവർ പ്രസംഗിക്കുന്നത് എക്സ്റ്റേണൽ ഹോളിനെസ് ആണ്, പുറമേയുള്ള വിശുദ്ധി. ഈ പറഞ്ഞിരിക്കുന്ന പോലെ എക്സ്റ്റേണൽ ഹോളിനെസ് വെള്ളവസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് കുറേ 10 കൽപ്പനകളോ 100 കൽപ്പനകളോ 200 കൽപ്പനകളോ ആയിരിക്കാം. എന്നാൽ ഇതിന്റെ എല്ലാം പ്രിൻസിപ്പിൾ ഒന്നാണ്. ഇറ്റ് ഈസ് ഓൾഡ് കവനന്റ് പ്രിൻസിപ്പിൾ. ഭയപ്പെടുത്തുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ പാടില്ല. ദൈവം അതിവിശുദ്ധനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എക്സ്റ്റേണലി ഇവരെ ഇവരെ ശുദ്ധമാക്കുന്ന ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകന്മാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ അതല്ല. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ കൃപയുടെ ശുശ്രൂഷയാണ്, കൃപയുടെ സുവിശേഷമാണ്. അതാണ് ദൈവനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കൃപാസനത്തിനോട് അടുത്തു വരിക എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ആഹ്വാനം. അതാണ് എബ്രായ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹായം കാണിക്കാൻ കഴിയാത്തതല്ല. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ അകമേയുള്ള ശുദ്ധിയാണ്. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൃപാസനത്തിനോട് അടുത്തു വരാം, അടുത്തു വന്ന് കർത്താവിന്റെ കൃപ പ്രാപിക്കാം. കർത്താവ് നമ്മളെ അകത്തുനിന്ന് ശുദ്ധീകരിക്കുന്നു. അതിന്റെ എവിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രതിപ്രവർത്തനമായിട്ടുള്ള ശുദ്ധീകരണമാണ് പുറത്തുള്ളത്. അന്നേരം ഇതാണ് വ്യത്യാസം. എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ അത്തരം സുവിശേഷത്തിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത്തരം സുവിശേഷം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എക്സ്റ്റേണൽ ഹോളിനെസിന്റെ വിശുദ്ധിയുടെ സുവിശേഷമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് ഓൾഡ് കവനന്റ് ആണ്. അത് സീനായ് പർവ്വതത്തിൽ തുടങ്ങിയ മരണ ശുശ്രൂഷയാണ്. കൊരിന്ത് ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 2 കൊരിന്തിൽ പൗലോസ് ഇത് വ്യക്തമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. കല്ലിൽ അക്ഷരമായി എഴുതിയ മരണ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തേജസ് ഉള്ളതായിരുന്നു, എന്നാൽ അത് മരണ ശുശ്രൂഷയായിരുന്നു, അത് ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സീനായ് മലയുടെ കീഴിലല്ല, അല്ലെങ്കിൽ ടെറിഫയിങ് ആയിട്ടുള്ള ഒരു മലയുടെ കീഴിലല്ല. എന്നിട്ട് പറയുകയാണ്, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് ദൈവത്തെ ഡയറക്റ്റ് കേൾക്കണ്ട, നീ ഞങ്ങൾക്ക് ദൈവത്തോടെ മധ്യസ്ഥനായിട്ട് നിന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാൻ, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. ഞാൻ അത്യന്തം പേടിച്ചു കുറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അന്നേരം ഒരു ടെറിഫയിങ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. എന്നാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് അവിടെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന സീനായ് പർവ്വതത്തിന്റെ അടുത്തേക്കല്ല, ഇല്ലെങ്കിൽ 10 കൽപ്പനകളുടെ എക്സ്റ്റേണൽ ഹോളിനെസ് പഠിപ്പിക്കുന്ന ഒരു റിലീജിയന്റെ അടുത്തേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് സിയോൺ പർവ്വതത്തിലേക്കാണ്. സിയോൺ പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഉയരത്തിലുള്ള സിയോൺ, മീതെയുള്ള ജെറുസലേം എന്നൊക്കെ പറയുന്ന ഇതാണ്. ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനും ഉയരത്തിലുള്ള ജെറുസലേമിനും, അതാണ് ഗലാത്യലേഖനത്തിൽ ന്യായപ്രമാണവുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർ സീനായ് മലയിൽ നിന്ന് അടിമകളെ പുറപ്പെടുവിക്കുന്നതാണ് പഴയ ഉടമ്പടിയെങ്കിൽ, സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയുടെ മക്കളാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വന്നിരിക്കുന്നത് സിയോൺ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും, അതായത് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആ സഭയ്ക്കും, എന്റെ ദൈവസഭയുടെ പേര് യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ എഴുതിയിരിക്കുന്ന രജിസ്ട്രേഷനിലെ പേരുകളൊന്നുമല്ല ദൈവസഭയുടെ ആൾക്കാരുടെ പേരുകൾ. ഇവിടെ ഈ ഭൂമിയിലെ സഭകളിൽ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും ഒക്കെ പേരുകളാണ്. എന്നാൽ സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ആദിജാതന്മാരുടെ പേര് മാത്രമേ ഉള്ളൂ. ആ ആദിജാതന്മാരുടെ സഭയിലേക്കാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവൻ അടുത്തു വരുന്നത്. ദൈവസന്നിധിയിലേക്കാണ് ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും. സിദ്ധന്മാരുടെ നീതിമാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് റൈച്ചസ് മേഡ് പെർഫെക്റ്റ്, അതായത് പഴയ നിയമ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട സിദ്ധന്മാരായിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമ ദൈവസഭയ്ക്കും ദൈവിക ജെറുസലേമിനും ദൈവസഭയുടെ അടുത്തേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് കൃപാസനത്തിലേക്കാണ് നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിനും. എന്നാൽ ഇവിടെ മധ്യസ്ഥനായിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് പുതിയ ഉടമ്പടി എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് ഇന്ന് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ യേശുക്രിസ്തു നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാനായിട്ട് നമുക്ക് വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, വേറൊരു പുണ്യവാളന്റെ ആവശ്യമില്ല, ഇനി ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന പുണ്യവാൾമാരുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ. അതാണ് പുതിയ ഉടമ്പടിയിലെ ശുശ്രൂഷ. ഇന്നത്തെ പഴയ ഉടമ്പടിയിൽ പ്രവാചകന്മാരായിരുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം മനുഷ്യരോട് സംസാരിച്ചത്. പുരോഹിതന്മാരായിരുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിച്ചത്. അന്നേരം ദൈവത്തിന് ജനത്തോട് സംസാരിക്കാനായിട്ടും ജനത്തിന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കാനായിട്ടും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. ഇന്നും പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷകളിൽ അങ്ങനെയാണ്. മനുഷ്യൻ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നിട്ടാണ് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കുന്നത്. പുതിയ ഉടമ്പടിയിൽ അങ്ങനെ പരിപാടിയായില്ല. അത് അങ്ങനെയുള്ള സഭകൾ പഴയ ഉടമ്പടിയുടെ സഭകളാണ്. പുതിയ ഉടമ്പടിയിൽ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എബ്രായനാർത്ഥ പറഞ്ഞിരിക്കുന്നത്, അവർ ആബാലവൃദ്ധം എന്നെ അറിയും. ആരും കൂട്ടുകാരനെ ഇനി ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. ഒരപ്പന് മകന്റെ അടുത്തുള്ള ബന്ധം പോലെ നമ്മൾ ബന്ധം റിസ്റ്റോറായി. ഇനി ഇടയ്ക്ക് ഒരു പ്രവാചകൻ നിന്നിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭാവി പറയേണ്ട പ്രവാചകന്മാരുടെ ആവശ്യമില്ല. ദൈവത്തിന് ചിലപ്പോൾ അവരെ കൂടി സംസാരിച്ചേക്കാം, അത് ദൈവം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ ദൈവത്തിന് നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി സംസാരിക്കാം, ആർക്കും ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം, ദൈവത്തോട് സംസാരിക്കാം. ഇടയ്ക്കൊരു പുരോഹിതന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഏതെങ്കിലും സ്പെഷ്യൽ സ്ഥലങ്ങളോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആൾക്കാരോ ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഡയറക്റ്റ്ലി അത് കേൾക്കുകയും മറുപടി തരികയും ചെയ്യും. ഇതാണ് പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തവും യഥാർത്ഥത്തിലുള്ള പ്രത്യാശയും. അന്നേരം ഇതാണ് എബ്രഹാം ലേഖനകർത്താവ് വീണ്ടും വീണ്ടും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥത്തിലുള്ള എബ്രായ സഭയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിയാകുമാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും. പിന്നെ പറയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അത്ര അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നേരെ ഞാൻ പറഞ്ഞു ഹാബേലിന്റെ രക്തം ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാബേലിന്റെ മരിച്ച പോയ ഹാബേലിന്റെ ഭൂമിയിൽ വീണ് ദൈവത്തോട് പ്രതികാരണത്തിന് നിലവിളിക്കുന്ന രക്തത്തിനെ പറ്റിയല്ല. അങ്ങനെയാണ് സാധാരണ പലരും പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാബേൽ കഴിച്ച യാഗത്തെ പറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നതും പറയുന്നതും ഹാബേലിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ മുന്നോടിയായിരുന്നു എന്ന് പറയുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. ഞാൻ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ വീണ ഹാബേലിന്റെ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന രക്തമല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നതാണ്, ബെറ്ററാണ്. ഹാബേലിന്റെ രക്തം ഗുണകരമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്, അതിനേക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രക്തം. നേരെ ഹാബേലിന്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന രക്തമാണെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല അവിടെ പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അതിന്റെ മുമ്പിലത്തെ അധ്യായത്തിൽ ആട്ടുകൊറ്റന്മാരുടെ രക്തവും യേശുക്രിസ്തുവിന്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെക്കാൾ ബെറ്റർ സാക്രിഫൈസ് ആയിരുന്നു യേശുക്രിസ്തുവിന്റെ രക്തം. അതുകൊണ്ട് ഹാബേലിൽ ചൊരിഞ്ഞ ആ ആട്ടുകൊറ്റന്റെ രക്തത്തെക്കാൾ ഗുണകരമായി, അതിനേക്കാൾ ബെറ്ററായി നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ രക്തം, ആ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഉടമ്പടി ബെറ്ററാണ് എന്നാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, പുണ്യാഹ രക്തം എന്ന് പറയുന്ന ഒരു പഴയ മലയാളം ട്രാൻസ്ലേഷനാണ്, ചുരിയപ്പെട്ട രക്തം അല്ലെങ്കിൽ സ്പ്രിംഗിൾഡ് ബ്ലഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രക്തത്തിന്റെ അടുക്കലാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്നൊരു ഇത് നമ്മൾ അടുത്തു വരാനായിട്ട് നമുക്കുള്ള ധൈര്യം അതാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്കായിട്ട് നിൽക്കുന്നു, ദൈവം നമ്മുടെ പിതാവായിട്ട് നിൽക്കുന്നു, നമ്മൾ സ്വർഗീയ എരിസിനിവിലേക്കാണ്, നമ്മൾ കൃപാസനത്തിന്റെ അടുക്കലേക്കാണ്, നമ്മൾ പേടിപ്പിക്കുന്ന എക്സ്റ്റേണൽ ഹോളിനെസ് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ പ്രവാചകന്മാരുടെ അടുക്കലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ദൈവത്തിന് പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് എബ്രായ ലേഖനം അർത്ഥത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. എന്നാൽ വീണ്ടും എബ്രായ ലേഖനകർത്താവ് വാൻ ചെയ്യുകയാണ്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുക. എന്നാൽ ഈ എക്സോർട്ടേഷൻസ് എല്ലാം പറയുമ്പോൾ തന്നെ വാണിംഗ് അതിന്റെ കൂട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. കർത്താവിന്റെ അടുക്കൽ വരുന്നവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിന്റെ സുവിശേഷത്തെ റിജക്ട് ചെയ്യുന്നവൻ, ദൈവകൃപയെ നിന്ദിക്കുന്നവൻ, അവകാശത്തെ, അനുഗ്രഹത്തെ, അല്ലെങ്കിൽ ബ്ലെസ്സിങ്ങിനെയും ബർത്ത് റൈറ്റിനെയും തള്ളിക്കളയുന്നതിൻ ഭൂമിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന പിന്മാറ്റക്കാർ ഇവർ പേടിച്ചേ ഒക്കത്തുള്ളൂ. അത് പല പ്രാവശ്യം ദൈവം വാൺ ചെയ്യുന്നുണ്ട്, വീണ്ടും വാൺ ചെയ്യുകയാണ്. അത് മുമ്പ് പറയുന്നുണ്ട്, ഒന്നാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം, 2:12, 6:5, 9:26, ഈ വാക്യങ്ങളെല്ലാം വാൺ ചെയ്തതുപോലെ സൂക്ഷിക്കുവിൻ, ഭയപ്പെടുവിൻ എന്നൊക്കെ പറഞ്ഞതുപോലെ വീണ്ടും ദൈവം പറയുക, കർത്താവ് പറയുകയാണ്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ, എബ്രായ ലേഖനം 1:10 തന്നെ പറഞ്ഞു, ഈ സുവിശേഷം നിങ്ങൾ തെറ്റിയൊഴി, ഈ സുവിശേഷത്തെ നിങ്ങൾ റിജക്ട് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ തെറ്റിയൊഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രതിക്കുകയാണ്, ഭൂമിയിൽ അരുളി ചെയ്തവനെ, മോശയെ റിജക്ട് ചെയ്തവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. നേരം ഇത് റിജക്റ്റ് ചെയ്താൽ കണ്ടിന്യൂസ് ആയി ഇതിനോട് റിബല് ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും എബ്രായ ലേഖനകർത്താവ് ഇതിനോട് കൂടെ തന്നെ വാൺ ചെയ്യുകയാണ്. അങ്ങനെ ആർക്കാണ് ഭയപ്പെടാനായിട്ടുള്ളത്? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ഭയപ്പെടാനായിട്ടില്ല, എന്നാൽ ദൈവകൃപയെ റിജക്റ്റ് ചെയ്യുന്നവൻ ദൈവിക ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇനി ഒരിക്കൽ അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. യഥാർത്ഥത്തിൽ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഭൂമി ഇളകി എന്നാണ് നമ്മൾ പത്ത് കൽപ്പന കൊടുക്കുമ്പോൾ കാണുന്നത്. ഇപ്പോഴോ ഞാൻ ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. അതായത് കർത്താവിന്റെ വരവെങ്കിൽ നടക്കാൻ പോകുന്ന ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇളകാനായിട്ട് പോവുകയാണ്. എന്താണ് ഇളകിപ്പോകുന്നത്? എന്താണ് ഇളകിപ്പോകുന്നത്? എന്താണ് ഇളകാതെ പോകുന്നത്? എന്തിൽ ആശ്രയിക്കുന്നവർ അതിന്റെ കൂട്ടത്തിൽ ഇളകിപ്പോകും, എന്തിൽ ആശ്രയിക്കുന്നവർ യഥാർത്ഥത്തിൽ നിലനിൽക്കും. അതാണ് എബ്രായ ലേഖനകർത്താവ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദിസ് എക്സ്പ്രഷൻ യെറ്റ് വൺസ് മോർ ഡിനോട്ട്സ് ദ റിമൂവിംഗ് ഓഫ് ദ തിങ്സ് വിച്ച് ക്യാൻ ബി ഷേക്കൻ ആസ് ക്രിയേറ്റഡ് തിങ്സ് സോ ദാറ്റ് ദോസ് തിങ്സ് വിച്ച് കനോട്ട് ബി ഷേക്കൺ മേ റിമെയിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിതമായത് എല്ലാം ഇളകിപ്പോകുന്നതാണ്. ആ ഇളകിപ്പോകുന്നതിൽ ആശ്രയം വയ്ക്കുന്നവർ എല്ലാവരും കർത്താവിന്റെ വരവെങ്കിൽ ഇളകിപ്പോകുന്നവരായിത്തീരും. എന്നാൽ ഇളക്കമില്ലാതെ നിലനിൽക്കുന്നതാണ് മുമ്പ് മുകളിൽ പറഞ്ഞ സ്വർഗീയ യെരുശലേം, ദൈവസഭ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം. ഈ കാര്യങ്ങൾ ഇളകിപ്പോകാത്ത നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ളവർ, അതിൽ ആശ്രയം വയ്ക്കുന്നവർ ഇളകിപ്പോവുകയുമില്ല. അന്നേരം നമ്മൾ ഈ ഭൂമിയിൽ എന്തിനൊക്കെ ആശ്രയം വെച്ചിട്ടുണ്ടോ, അത് പണമായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മളുടെ സമ്പത്തായിക്കോട്ടെ, എന്തിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഇളകുന്നതാണ്. ദൈവത്തിന് ഇളക്കാനായിട്ട് അധികം നേരമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മൾ കാണുന്നതാണ് പലരുടെയും കാര്യങ്ങൾ, പ്രത്യാശകൾ ഇളകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കാത്തവരുടെ, അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിനെ പറ്റി പറയുമ്പോൾ ജാതികൾക്ക് പരിഭ്രാന്തിയോടുകൂടി അവർ നിർജീവന്മാരായിത്തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ഇതിൽ ഇളകുന്ന കാര്യങ്ങൾ ആശ വച്ചിരിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളും കർത്താവിന്റെ വരവെങ്കിൽ ഇളകും. കാരണം അവരുടെ പ്രത്യാശ ഉറപ്പുള്ള കാര്യത്തിലല്ല, ഉയരത്തിലല്ല അവർ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7 വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് ചൊല്ലിലാകുന്നു. മന്മഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, എന്നാൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാകിയാൽ അത് ഇളകിപ്പോയി. അന്നേരം ഫെയ്ത്തിൽ, യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ള വ്യക്തികൾ, കർത്താവിൽ യഥാർത്ഥത്തിൽ നങ്കൂരം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യക്തികൾ, വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ പ്രതികൂലങ്ങളുടെ മുമ്പിൽ ഇളകുകയില്ല. അവരെയും ഇതൊക്കെ ബാധിക്കും, അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവായിരിക്കും, പ്രയാസങ്ങളുണ്ടാവായിരിക്കും, അവർക്കും വിഷമങ്ങളുണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവും, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അവർ ഇളകിപ്പോകത്തില്ല, അവർ വിശ്വാസത്തിൽ നിന്ന് ഇളകിപ്പോകത്തില്ല, അവരപ്പോഴും വിശ്വാസത്തിൽ തന്നെ നിൽക്കും. എന്നാൽ മറ്റുള്ളവരെ ഇളകും, മറ്റുള്ളവരെ ഇളകി 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 പോകുന്നവരാണ് അവർ. അവരുടെ പ്രത്യാശ, അവരുടെ നങ്കൂരം ദൈവത്തിൽ വെക്കാത്തതുകൊണ്ട് അവർ ഇളകിപ്പോകും. അവരുടെ ജീവിതം, അവരുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ ഇളകും. കാറ്റടിക്കുമ്പോൾ, കോളടിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വീഴ്ച വലിയതാകുന്നതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അങ്ങനെ അവർ തകർന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഇളക്കമില്ലാത്തതിലേക്ക് പ്രത്യാശ വെച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ, അവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അവർ ഈ ഭൂമിയിലെ പണവും എല്ലാം ഉപയോഗിക്കുന്നവരാണെങ്കിലും അവരുടെ പ്രത്യാശയും വിശ്വാസവും ദൈവത്തിൽ വെച്ചിരിക്കുന്നവർ ഇളകിപ്പോവുകയില്ല. കാരണം ദൈവം അവരെയാണ്, ദൈവമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരുടെ ശക്തിയിലല്ല, ദൈവം അവരെ നിലനിർത്തും, ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യും, ദൈവം അവരെ സഹായിക്കും. അതായിട്ട് വരുമ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൈവം. അന്നേരം നമ്മുടെ പ്രത്യാശ എവിടെയാണോ, നമ്മുടെ വിശ്വാസം എവിടെയാണോ, അവിടെ മാത്രമേ നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ എന്തിൽ പ്രത്യാശ വെച്ചാലും നമ്മൾ ഇളകിപ്പോവും, നമ്മൾ ഇളകി താഴെ വീഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കുന്നു. ഇതിലൊക്കെ ദൃഷ്ടി വയ്ക്കുന്നവൻ കർത്താവിന്റെ വരവിന്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെപ്പറ്റി എബ്രായ ക്രിസ്ത്യാനികളെപ്പറ്റി പറയുകയാണ് നിങ്ങളെന്നാൽ, ഇല്ലെങ്കിൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ പ്രത്യാശ വയ്ക്കാത്തതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ വരുവാനുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്ന ആകുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരാകുകൊണ്ട് നാം നന്ദിയുള്ളവരായി താങ്ക്ഫുള്ളായിട്ട് ദൈവത്തിന് പ്രസാദം പെരുമാറും, ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക, ദൈവത്തെ സേവ് ചെയ്യുക, ദൈവത്തെ സെർവ് ചെയ്യുക, നന്ദിയുള്ളവരായിട്ട് ഭക്തിയോടും ഭയത്തോടും റെവറൻസോടും കൂടി ദൈവത്തിന് സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല. നേരെ എബ്രായ ലേഖന കർത്താവിന്റെ 12-ാമത്തെ അധ്യായം ക്ലോസ് ചെയ്യുന്നത് ഈ എക്സോട്ടേഷനോടുകൂടിയാണ്. ഒരു ഇളകാത്ത രാജ്യം വരാനായിട്ട് പോകുന്നു, കർത്താവ് വരാനായിട്ട് പോകുന്നു. ഈ ഭൂമിയിൽ ഭൂമിയിലെ പ്രത്യാശ വെച്ചിരിക്കുന്നവർ എല്ലാം ഇളകി പോകും. ഈ ഭൂമിയിലെ പ്രത്യാശ വാഗ്ദാനം ചെയ്യുന്ന കള്ളപ്രവാചകന്മാരുടെ പുറകെ പോകുന്നവരും ഇളകി പോകും. പ്രോസ്പിരിറ്റി ഗോസ്പിലുകാരുടെ പുറകെ പോകുന്നവരും ഇളകിപ്പോകും. ഇനി എക്സ്റ്റേണൽ വിശുദ്ധി പഠിപ്പിക്കുന്നവരും ഇളകിപ്പോകും. കാരണം ഇതൊന്നും കൃപയിൽ നിൽക്കുന്നതല്ല. യഥാർത്ഥത്തിൽ കർത്താവിലുള്ള വിശ്വാസത്തിലും കർത്താവിലുള്ള ഉറപ്പിലും നിൽക്കുന്ന യഥാർത്ഥ ദൈവസഭയും ദൈവമക്കളും മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വരവിന്റെ മുമ്പിൽ ഇതിൽ കൂടി കടന്നു പോവുകയുള്ളൂ. അവർ അതിൽ കൂടി കടന്നു പോവുകയും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയും ചെയ്യും എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. 13-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ ചാപ്റ്ററാണ്. അതിൽ ഫൈനൽ എക്സോട്ടേഷനിലേക്ക് എബ്രായ ലേഖന കർത്താവ് വരികയാണ്. എന്നിട്ട് പറയണ, ഞാൻ പറഞ്ഞു ഇതുവരെയും ദൈവം ചെയ്ത കാര്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇവർ അവസാനം എക്സോട്ടേഷൻസ് പറയുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ പറയുന്നത് സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. അതായത് ദൈവമക്കളുടെ ദൈവസഭയുടെ അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കേണ്ടത് പറയാണ് സഹോദര പ്രീതിയും അതിഥി സൽക്കാരവും മറക്കരുത്. ഇതുകൊണ്ട് അറിയാതെ പഴയ നിയമത്തിൽ അബ്രഹാം പോലുള്ളവർ ദൈവദൂതന്മാരെ വരെ സൽക്കരിച്ചു, അതുകൊണ്ട് അത് മറക്കരുതെന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറയാണ്, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളും. അന്നേരം നിങ്ങളും ശരീരത്തിലുള്ളവരാണ്, നിങ്ങൾക്കും കഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് റോമാലയനത്തിൽ പറഞ്ഞിരിക്കുന്ന കരയിടുന്നവരോടുകൂടി കരയുവിൻ, സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ. ഒരു ശരീരത്തിന്റെ ഭാഗമാകയാൽ ഒരു ശരീരത്തിന് കഷ്ടം വരുമ്പോൾ നിങ്ങൾക്കും ആ കഷ്ടം ഏറ്റെടുക്കുന്നത് പോലെ നിങ്ങൾ കഷ്ടം സഹിക്കുവിൻ എന്നൊക്കെ പറയുന്നത് ദൈവസഭയടുത്താണ്. അന്നേരം ദൈവസഭയിലുള്ള ബാക്കി അംഗങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ ദൈവമക്കൾക്ക് ഓരോരുത്തരും ആ കഷ്ടം അവർ മനസ്സിലാക്കണം. അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം, അവരെ കഴിയുന്നിടത്തോളം സഹായിക്കണം, അവരെ ബുദ്ധിമുട്ടിക്കരുത്. നിലവിടെ പറഞ്ഞിരിക്കുകയാണ് അതിഥി സൽക്കാരം, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും. നേരം എബ്രായ ക്രിസ്ത്യാനികൾ തടവുകാരായവരുണ്ടായിരുന്നു. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം സഹിച്ചു, നിങ്ങൾ തടവിലാക്കപ്പെട്ടു, ഇതൊക്കെ നിങ്ങൾ സഹിച്ചു എങ്കിലും ഉയരത്തിലുള്ളത് നോക്കി ചിന്തിക്കാനായിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും, നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്നവരാൾ കഷ്ടമനുഭവിക്കുന്നതിനും ഓർത്തുകൊള്ളി. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. നേരെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വിവാഹം എന്നത് മാന്യതയില്ലാത്തതോ അശുദ്ധമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ വിശുദ്ധി കുറവുള്ളതോ ഒന്നുമല്ല. വിവാഹം വിശുദ്ധമാണ്, മാന്യമാണ്, ചിലർക്കല്ല എല്ലാവർക്കും. അല്ലെങ്കിൽ അതായത് വിവാഹം കഴിക്കാത്ത കുറേ ആൾക്കാരെ അവർ കൂടുതൽ വിശുദ്ധരാണെന്നോ കൂടുതൽ വിശുദ്ധ ഇല്ലാത്തവരാണെന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വിവാഹം മാന്യമാണ്. ഇനി ദൈവം ഒരാളെ വിവാഹം കഴിക്കാതെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം, അല്ലാതെ ഇതൊരു മാന്യത കുറവുള്ളൊരു കാര്യമല്ല. എന്നാൽ തെറ്റെന്താണ്? വിവാഹ അവിടെ പറഞ്ഞിരിക്കുന്നത് വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമാകട്ടെ, അതായത് അവരുടെ സെക്ഷൽ യൂണിയൻ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യമാണ്, അതിൽ തെറ്റൊന്നുമില്ലെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ജഡ്ജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം ദുർനടപ്പ് വ്യഭിചാരം ഇത് രണ്ട് വാക്കാണ്. ഒന്ന് വിവാഹത്തിന് പുറത്തുള്ള സെക്ഷൽ റിലേഷൻ, രണ്ട് വിവാഹത്തിന് മുമ്പുള്ള സെക്ഷൽ റിലേഷൻ. ഇതാണ് ദുർനടപ്പും വ്യഭിചാരവും. ഇത് ദൈവം വളരെയധികം വെറുക്കുന്ന പാപമാണ്. അത് കൊരിന്ത്യലേഖനത്തിലേക്ക് പറയുന്നത്, ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവരെ ദൈവം ജഡ്ജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുക. ദൈവിക ജഡ്ജ്മെന്റിൽ നിന്ന് അവർ ജഡ്ജ് ചെയ്യുന്ന രക്ഷപ്പെടത്തില്ല. ഇവൻ ഏശാവിനെ പറ്റി പറയുമ്പോൾ പോലും അവൻ ദുർനടപ്പുകാരനാണ് പറയുന്നത്. അതൊരു ഫിസിക്കലായിട്ടുള്ള ദുർനടപ്പാണോ എന്ന് നമുക്കറിയില്ല, അത് സ്പിരിച്വൽ ആയിരിക്കും. എന്നാൽ ഇവിടെ ഫിസിക്കൽ ദുർനടപ്പിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും, ദൈവം ജഡ്ജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദൈവം പറയാണ് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. നേരം കർത്താവ് വീണ്ടും എബ്രായലേഖന കർത്താവ് ഇവരെ എക്സോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കണ്ടന്റ് ആയിരിക്കും, നിങ്ങൾ തൃപ്തിയുള്ളവരായിരിക്കും. ജാതികളെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ക്രേവ് ചെയ്ത് ബാക്കി ദ്രവ്യ പണത്തിന്റെ പുറകെ ഓടരുത്. തിമോത്തിയോസിനെ പറയുകയാണ് ദ്രവ്യാഗ്രഹം എല്ലാ ദോഷത്തിനും മൂലകാരണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നടപ്പ്, വാക്ക്, നിങ്ങളുടെ ക്രിസ്തീയ ജീവ വിശ്വാസിയുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ദ്രവ്യാഗ്രഹിയാണെന്ന് പറയാനായിട്ട് ഇടയാവരുത്. ഇവൻ പണത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയാനായിട്ട് ഇടയാവരുത്. അവൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയാനായിട്ട് ഇടയായിരിക്കണം. അവൻ പണം ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ വാക്ക്, യുവർ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേക്ക് ഷുവർ യുവർ ക്യാരക്ടർ ഇസ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ നിങ്ങൾ ചോദിച്ചേക്കാം, ദ്രവ്യാഗ്രഹം ഇല്ലെങ്കിൽ, പണത്തിന്റെ പുറകെ ഓടില്ലെങ്കിൽ ആരാ നമ്മുടെ കാര്യം നോക്കുന്നത്? അതാണ് മത്തായിയുടെ സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്നത്. ഈ ഇവയൊക്കെയെങ്കിലും ജാതികളാണ് അന്വേഷിക്കും, ജാതികളാണ് ഇതിന്റെയൊക്കെ പുറകെ ഓടുന്നത്. നേരെ ഇതിന്റെ പുറകെ ഓടിയില്ലെങ്കിൽ ആര് നമ്മുടെ കാര്യം നോക്കുന്നുള്ളതിന് മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തുള്ളൂ. നേരെ ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്. പണത്തിന്റെ പുറകെ ഓടാത്തവരുടെ, ദ്രവ്യാഗ്രഹം മൂത്ത് നടക്കാത്തവരുടെ, അവരുടെ അടുത്തുള്ള ദൈവത്തിന്റെ പ്രോമിസാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളൂ. അവരെ അവരുടെ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് നോക്കാനായിട്ട് കഴിയും. ഏത് സാഹചര്യത്തിലും, എത്ര കഠിനമായിട്ടുള്ള സാഹചര്യത്തിലും, എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും ദൈവം നമ്മുടെ ആവശ്യങ്ങളെ, ഈ ഭൂമിയിലെ ആവശ്യങ്ങളെ തന്നെ മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമ്പോൾ. ഇത് ഇംഗ്ലീഷിൽ വളരെ, ഇല്ലെങ്കിൽ ഒറിജിനൽ വാക്കിൽ നെവർ 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 നാല് പ്രാവശ്യം പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് തന്നെ എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ ദെയർഫോർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും, നമ്മുടെ ഏത് സാഹചര്യത്തിലും പറയാനായിട്ട് കഴിയും, എല്ലാ സാഹചര്യത്തിലും പറയാനായിട്ട് കഴിയും, കർത്താവ് എനിക്ക് തൂണ, ഞാൻ പേടിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ്, കർത്താവ് എന്നെ തുണയ്ക്കുന്നവനാണ്, കർത്താവാണ് എനിക്ക് തൂണ, അവൻ എന്നെ ഉപേക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യനോ സാഹചര്യങ്ങളോ എന്ത് സിറ്റുവേഷനോ ഇതൊന്നും എന്നെ വീഴ്ത്തിക്കളയുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട്. ഈ ധൈര്യം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ദൈവാശ്രയം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ ആശ്രയം ഇളകിപ്പോകുന്ന വസ്തുക്കളിലേക്കും ധനത്തിലേക്കും ഒക്കെ തിരിയുമ്പോൾ, നമുക്ക് ദൈവാശ്രയം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ധൈര്യം നഷ്ടപ്പെടും. നമുക്കിത് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, അതുകൊണ്ടാണ് പറയുന്നത്, തുടങ്ങിയ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന, കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന പർവ്വതം പോലെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. അപ്പോൾ പറയുകയാണ്, നിങ്ങളെ നടത്തിയ ദൈവദാസന്മാരുണ്ട്, അവരെ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, അവരെ ഓർത്തുകൊള്ളണം. എന്നിട്ട് പറയണം, അവരുടെ ജീവാവസാനം ഓർത്ത്, കാരണം അവരുടെ ജീവാവസാനം അവരെങ്ങനെയാണ് തീർത്തത് എന്നുള്ളത് ഓർത്തിട്ട് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശു ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് നമ്മൾ ഓർണ്ടെന്ന് എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറഞ്ഞു. എന്നാൽ നമ്മൾ നടത്തിയവരെ നമ്മൾ ഓർത്തിട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ ഫോളോ ചെയ്തൊരു പ്രിൻസിപ്പിളുണ്ട്. ദൈവഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ, മുമ്പേ ജീവിച്ച ആൾക്കാർ, അവർ ജീവിച്ച ഒരു ലിവിംഗ് പ്രിൻസിപ്പിളുണ്ട്. അവർ ദൈവത്തിലുള്ള ഒരു ആശ്രയത്തിലാണ്. അവരുടെ വിശ്വാസമാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ആ വിശ്വാസത്തെ അനുകരിക്കുകയും നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് ദൃഷ്ടി വയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ വിശ്വാസ ജീവിതം ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതായത് ദൈവത്തിന് മാറ്റമില്ല, യേശു ക്രിസ്തുവിന് മാറ്റമില്ല. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹിം ലേഖനം അർത്ഥം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതകാലമായിരിക്കും. ഇന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവൻ കർത്താവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇനി ഒരിക്കൽ കർത്താവ് വരാൻ പോകുന്നു, ആ കർത്താവിന് മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ കണ്ടിന്യൂസ് ആയിട്ട് ആശ്രയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും എബ്രഹിം ലേഖനം അർത്ഥം പറയുകയാണ്, വിവിധവും അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ഇവരാണ് സ്ട്രെയിൻഡ് ടീച്ചിങ് അതുപോലെ ഡു നോട്ട് ബി ക്യാരീഡ് അവേ വിത്ത് വേരിഡ് ആൻഡ് സ്ട്രെയിൻ ടീച്ചിങ്. നേരം ദുരുപദേശങ്ങൾ, കള്ള ഉപദേശങ്ങൾ, വിവിധമായിട്ടുള്ള ഉപദേശങ്ങളിലേക്ക് ആൾക്കാരെ വലിച്ചുകൊണ്ട് പോകുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. എപ്പോഴും അപ്പോസ്തലന്മാർ വാൺ ചെയ്യുന്നത് ഇത്തരം ദുരുപദേശകന്മാരെ, കള്ള ഉപദേശകന്മാരെ, ദുരുപദേശ പഠിപ്പിക്കുന്നവരെ, വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അവർ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. എന്താണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത? അവിടെ പറയാണ്, വീണ്ടും പറയുകയാണ്, എന്താണ് ഈ ദുരുപദേശവും എന്താണ് സ്ട്രെയിൻജ് ടീച്ചിങ്? അവിടെ പറയുകയാണ്, ആചരിച്ച് പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതല്ല. വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് ഈ ഭോജന നിയമങ്ങൾ? എബ്രായ ലേഖനം അതിന്റെ 9 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 9 അധ്യായത്തിന്റെ 10 വാക്യം, അവർ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രയും. അതിന്റെ 13 വാക്യത്തിൽ പറയാണ്, അതൊക്കെയും ജഡീക ശുദ്ധി മാത്രമേ വരുത്തുള്ളൂ. എന്നാൽ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ലോയും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസമാണ്. കൃപയും ആചാര നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഭോജന നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരിക്കലും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലോ പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിലോ ഒഴിക്കാനായിട്ട് പാടില്ല എന്ന് യേശുക്രിസ്തു പറയുന്നതിന്റെ കാര്യം ഇതാണ്. കൊടുത്തതിന് കണ്ടം പുതിയ തുണിയോട് കൂടി ചേർത്ത് തുണിയരുത്, കീറിപ്പോകുന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭോജന നിയമങ്ങളും ലോയും ഗ്രേസും കൂടി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എക്സ്റ്റേണൽ ഹോളിനെസിന്റെ ഉപദേശവും കൃപയുടെ സുവിശേഷവും, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്ന കൃപയുടെ സുവിശേഷവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു, രണ്ട് കാര്യങ്ങളുണ്ട്. ഭൗതിക നന്മകൾ പ്രസംഗിക്കുന്നത് പഴയ ഉടമ്പടിയുടെ കീഴിലുള്ളവരുടെ മേലായിരുന്നു. പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നു ഭൗതിക എക്സ്റ്റേണൽ ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നന്മകൾ, എർത്ത്ലി റിച്ചസ്, അത് പഴയ ഉടമ്പടിയുടെ കീഴിലുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള വാഗ്ദത്തമായിരുന്നു. എക്സ്റ്റേണൽ ഹോളിനെസ്സും പഴയ നിയമത്തിന്റെ കീഴിലുള്ള, പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള, അന്നേരം എക്സ്റ്റേണൽ ഹോളിനെസ്സും എക്സ്റ്റേണൽ റിച്ചസും പഴയ ഉടമ്പടിയിലുള്ള ഭോജന നിയമങ്ങളാണ്, ഇല്ലെങ്കിൽ ആചാര നിയമങ്ങളുടെ കീഴിലുള്ളതാണ്. എന്നാൽ കൃപയുടെ കീഴിലേക്ക് വരുമ്പോഴേക്കും അത് ഉള്ളിൽ നിന്നുള്ള വിശുദ്ധിയും ഉയരത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുമാണ്. അന്നേരം ഭൗതിക നന്മകളുടെ സ്ഥാനത്ത് ആത്മീയ നന്മകളും, പുറമേയുള്ള വിശുദ്ധിയുടെ സ്ഥാനത്ത് അകമേയുള്ള വിശുദ്ധിയുമാണ് യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പരീശന്മാർക്ക് പറഞ്ഞത്, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം വെടിപ്പാക്കുക അപ്പോൾ പുറവും വെടിപ്പാകും. അന്നേരം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും. ആചാര നിയമങ്ങളും ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷനും കൃപയും കൂടി മിക്സ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അന്നേരം എബ്രായ ലേഖനകർത്താവ് വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആചരിച്ചു പോന്നിരുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നതല്ലത്. കാരണം കൃപയാണ് ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്, ഗ്രേസാണ് പുതിയ ഉടമ്പടിയുടെ സുവിശേഷമാണ് ഒരുവിനെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൃപയ്ക്കതീന്റെ ആകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയില്ല. കൊലോസ്യലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ തുടരുത്, പിടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നിയമങ്ങൾ നിങ്ങളുടെ ജഡത്തെ കീഴടക്കാനായിട്ട് ഉപകാരപ്പെടുന്നതല്ല, അതിനുപകരം താഴ്മയുടെ പേര് പറയുന്നവർക്ക് അതിൽ നിഗളിക്കാൻ വേണ്ടിയിട്ട്, രസിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമാണ്. എന്നാൽ ഇവിടെയും എബ്രായ ലേഖനകർത്താവ് അതിലേക്ക് വീണ്ടും എംഫസൈസ് ചെയ്യുകയാണ്, കൃപയിൽ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം ഉറപ്പിക്കേണ്ടത്. കൃപയുടെ സുവിശേഷമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത്, അല്ലാതെ എക്സ്റ്റേണൽ വിശുദ്ധിയുടെ പരീക്ഷ സുവിശേഷമല്ല. എന്നിട്ട് പറയാണ്, ഈ യഥാർത്ഥ കൃപയിൽ വന്നവർക്ക് ഉള്ള അടുത്ത ഒരു വലിയ പ്രിവിലേജ് പറയാണ്, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് യാഗപീഠം. നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ 9-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു രണ്ടാം തിരശ്ശീലയ്ക്ക് മുന്നിൽ യഥാർത്ഥത്തിലുള്ള അവിടെ ധൂപകലശവും അവിടെ യാഗപീഠവും ഉണ്ട്. എന്നാൽ യാഗപീഠം അതിവിശുദ്ധ സ്ഥലത്താണ്, അതിവിശുദ്ധ സ്ഥലത്താണ് യാഗമർപ്പിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തെ യാഗമർപ്പിച്ചതിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ട് കൂടാരത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രാകാരത്തിലുള്ളവർക്കോ വിശുദ്ധ സ്ഥലത്തുള്ളവർക്കോ അധികാരമില്ലായിരുന്നു. കാരണം തിരശ്ശീല ചിന്തപ്പെട്ടിട്ടില്ലായിരുന്നു. പുരോഹിതന്മാർക്ക് മാത്രം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആ യാഗത്തിൽ അംശികളാകാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ യാഗം അതിവിശുദ്ധ സ്ഥലത്ത് നടന്നപ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പോൾ, ആ തിരശ്ശീല ചീന്തിയിട്ട് നമ്മൾ അതിവിശുദ്ധ സ്ഥലത്ത് കയറുകയും കർത്താവുമായിട്ടുള്ള യഥാർത്ഥമുള്ള പാർട്ടേക്കിംഗ് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുകയും ചെയ്തു. ഇത് കൃപയാൽ മാത്രമേ കഴിയത്തുള്ളൂ. അന്നേരം അതാണ് നമ്മൾ, അവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ തിന്നുന്നവൻ എന്നുമല്ലും ജീവിക്കും. യേശുക്രിസ്തുവിനെ ഭക്ഷിക്കാനായിട്ടും യേശുക്രിസ്തുവിനെ പാനം ചെയ്യാനായിട്ടും യേശുക്രിസ്തുവിൽ പാർട്ടേക്ക് ചെയ്യാനായിട്ടും പഴയ ഉടമ്പടിയിൽ കഴിയാതിരുന്നവർക്ക് നമുക്കിപ്പോൾ കഴിയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത യാഗപീഠമാണ് നമുക്കുള്ളത്. നമ്മളുടെ റിലേഷൻ യഥാർത്ഥത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് യാഗപീഠത്തിൽ തന്നെ നമുക്ക് ദൈവമായിട്ടുള്ള റിലേഷനിലേക്ക് എത്താനായിട്ട് കഴിയും. എന്നിട്ട് പറയുന്നത്, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് ചുട്ടുകളയുന്നു. വീണ്ടും പഴയ നിയമത്തിലെ ചില കാര്യങ്ങളിലേക്ക് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ അധ്യായങ്ങൾ ചിന്തിച്ചപ്പോൾ ചിന്തിച്ചു, യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തു ചൊരിയുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്ത് യാഗപീഠത്തിലാണ് അല്ലെങ്കിൽ കൃപാസനത്തിലാണ് ആ രക്തം ഒഴിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധിക്കുന്നത്. എന്നാൽ അവിടെ തന്നെ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടി പറയാണ്, അങ്ങനെ രക്തം ഒഴിക്കുന്ന ആ യാഗമൃഗത്തിന്റെ ശരീരം, രക്തം വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അവിടെ ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു അനുഭവിച്ച ഒരു കഷ്ടത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് യേശുക്രിസ്തു തന്റെ രക്തം വിശുദ്ധ മന്ദിരത്തിൽ ഒഴിച്ചു എന്ന് മാത്രമല്ല, താൻ പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. യേശുക്രിസ്തുവിനെ പറ്റി തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവൻ നിന്ദിക്കപ്പെട്ടും റിജക്റ്റ് ചെയ്യപ്പെട്ടു വരുന്നു. യേശുക്രിസ്തു നഗരവാതിലിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, സകല ജനവും അവനെ പകച്ചു, മനുഷ്യൻ അവനെ നിരസിച്ചു, നിന്ദിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:11, യോഹന്നാൻ 1:11, പത്രോസ് 2:6-8 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാപ്രവചനം 53-ാം അധ്യായം, ഈ വാക്യങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്ന അവൻ നിന്ദിതനായിരുന്നു, അവൻ മനുഷ്യരാൽ റിജക്ട് ചെയ്യപ്പെട്ടും നിന്ദിക്കപ്പെട്ടിരുന്നു. എന്തിനാണ് യേശുക്രിസ്തു നിന്ദയും പരിഹാസവും ഒക്കെ അനുഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നമ്മളെ വിടുവിച്ചാൽ മാത്രം പോയിരുന്നു. യേശുക്രിസ്തു എന്തിനാണ് പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി നിന്ന അനുഭവിച്ചത്? അതിന്റെ കാരണം പറയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പറയണം, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത്, ജെറുസലേമിന് പുറത്ത് ഗാൽഗൊത്തായിൽ അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് യേശുക്രിസ്തു നമ്മളുടെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചുവെങ്കിൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോയി കഷ്ടം അനുഭവിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എബ്രായ ക്രിസ്ത്യാനികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർ പാളയത്തിന് പുറത്ത് വന്നവരാണ്. അതായത് പാളയം, ക്യാമ്പെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സുരക്ഷിത സ്ഥാനമാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് ദേവാലയം ഉണ്ടായിരുന്നു, മഹാപുരോഹിതനുണ്ടായിരുന്നു, എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടായിരുന്നിടത്ത് നിന്ന് അവർ യേശു ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം ഉപേക്ഷിച്ച് പുറത്തു വന്നു, നിന്ന സഹിക്കുന്ന ജനമായി തീർന്നു. നിന്ന സഹിക്കുന്ന ജനത്തിൻ്റെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പാളയത്തിനകത്ത് ആ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നവരല്ല. ക്രിസ്തുവിന്റെ നിന്ന ചുമക്കണമെങ്കിൽ, റിപ്രോച്ച് ചുമക്കണമെങ്കിൽ നിങ്ങൾക്ക് പാളയത്തിനകത്ത് കഴിയുകയില്ല, പാളയത്തിന് പുറത്തു വന്നെങ്കിലും വെക്കുള്ളൂ. എന്താണ് ഇത് കാണിക്കുന്നത്? നമ്മൾ പലപ്പോഴും കർത്താവിന്റെ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് നമുക്ക് താല്പര്യമുള്ളവരാണ്. എന്നാൽ കർത്താവിന്റെ നിന്ന ചുമക്കാനായിട്ട് നമ്മൾ തയ്യാറില്ല. സെക്യൂരിറ്റി നമ്മൾക്ക് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറില്ല. മനുഷ്യരുടെ നിന്ന സഹിക്കാനായിട്ട് നമ്മൾ തയ്യാറില്ല. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ മാത്രമേ ആ നിന്ന നമുക്ക് സഹിക്കേണ്ടി വരത്തുള്ളൂ. നമുക്കറിയാം, എബ്രായ ക്രിസ്ത്യാനികളുടെ കൂട്ടു തന്നെ അനേക തലമുറകളിൽ വിശ്വാസികൾ പാളയത്തിന് പുറത്തുപോയി നിന്ന സഹിച്ചവരാണ്. ഇവിടെ യഹൂദ ദേവാലയത്തിൽ നിന്നും ക്രിസ്ത്യാനികൾ പുറത്താക്കപ്പെട്ടപ്പോൾ അവർ ചെറിയ ചെറിയ വീടുകൾ കൂടി അവർ മനുഷ്യരുടെ നിന്നയും അവരുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച്, നിന്ന സഹിച്ച് പാളയത്തിന് പുറത്തേക്ക് പോയി, അവരുടെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി, ദൈവത്തെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. എന്നാൽ അവർ പിന്നീട് അവർ ഒരു പാളയം ഉണ്ടാക്കി, വലിയ വലിയ സഭകളും വലിയ വലിയ പള്ളികളും കത്തീഡ്രലും ഉണ്ടാക്കി, അവരൊരു ഓർഗനൈസേഷനായി, കാത്തലിക് സഭ മുതലുള്ള നമുക്കറിയാം. അങ്ങനെ ഉയർന്നു വന്ന അത്രയും പാളയങ്ങളിൽ നിന്ന് വീണ്ടും ജനം ആ പാളയത്തിന് പുറത്ത്, ആ ബാബിലോണിയ സിസ്റ്റത്തിന് പുറത്ത് കർത്താവിന്റെ നിന്ന അനുഭവിക്കാനായിട്ട് പുറത്തിറങ്ങി. എല്ലാ സമയത്തും കർത്താവിന് വേണ്ടിയിട്ട് പുറത്തു പോരുന്നവർക്ക് നിന്നയുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങി, വീണ്ടും അവരൊരു സിസ്റ്റമായി തീരുന്നു, വീണ്ടും അതിൽ നിന്ന് ആൾക്കാർ പുറത്തിറങ്ങുന്നു. അങ്ങനെ അവസാനം നമുക്കറിയാവുന്ന പോലെ വന്നതാണ് പെന്തക്കോസ്ത് സഭ. പെന്തക്കോസ്ത് സഭയുടെ ആരംഭ സമയങ്ങളിലും അവർ പാളയത്തിന് പുറത്ത് നിന്ന അനുഭവിക്കുന്ന ഒരു ജനമായിരുന്നു. ഇത്തരത്തിലും എസ്റ്റാബ്ലിഷുകളിൽ നിന്നും ഇത്രയും വലിയ ക്യാമ്പുകളിൽ നിന്ന് പാളയത്തിൽ നിന്ന് പുറത്തു വന്ന ജനമായിരുന്നു പെന്തക്കോസ്ത് സഭകൾ. എന്നാൽ ഇന്ന് പെന്തക്കോസ്ത് സഭകളും ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുകയാണ്. അവർക്കും ഇപ്പോൾ മഹാപുരോഹിതനും അവർക്കും ഇപ്പോൾ എല്ലാ സിസ്റ്റവും, ദേവാലയവും, സെന്ററും, സെന്റർ പാസ്റ്ററും, എല്ലാ സിസ്റ്റവും ഉള്ള ഒരു ഓർഗനൈസേഷനായി പെന്തക്കോസ്ത് സഭകളും മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സിസ്റ്റത്തിന്റെ ഒരു ക്യാമ്പിനകത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പുറത്തു വരണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നും ആൾക്കാർക്ക് അതിന് തയ്യാറല്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇതേ കാര്യം തന്നെ എബ്രായ ക്രിസ്ത്യാനികൾക്കുള്ള അതേ പ്രശ്നം തന്നെ, പാളയത്തിന് പുറത്തുള്ള നിന്ന അനുഭവിക്കാനായിട്ട് അവർ തയ്യാറല്ല. പാളയത്തിനകത്തുള്ള സുരക്ഷിതത്തിൽ നിൽക്കാനായിട്ടാണ് താല്പര്യം. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്നവർ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സ്വന്തം ജീവനെയോ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്നവർ, കർത്താവിനെ നോക്കുന്നവർ, കർത്താവിനെ നോക്കി ഇറങ്ങുന്നവർ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിന്ന് സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കാനായിട്ട് നാം തയ്യാറാവും. നമ്മൾ യഥാർത്ഥ ദൈവവാന പ്രകാരമല്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാവാനായിട്ട് നമ്മൾ നിൽക്കുകയില്ല. പലപ്പോഴും പലരും കോംപ്രമൈസ് ചെയ്യുന്നതിന്റെ കാര്യം നിന്ന സഹിക്കാൻ തയ്യാറാകാത്തതാണ്. ക്യാമ്പിന്റെ ഉള്ളിലുള്ള, പാളയത്തിനുള്ളിലുള്ള സുരക്ഷിതത്വം അത് വിട്ടുകളയാൻ ആൾക്കാർ തയ്യാറില്ല. എബ്രായ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് എടുത്ത് പറയാണ്, ഇത് കർത്താവിന് അനുഗ്രഹങ്ങളും ഇത് മാത്രം പ്രാപിച്ചാൽ പോരാ, പാളയത്തിന് പുറത്ത് കർത്താവിന് നിന്ന് സഹിക്കാൻ നിങ്ങൾ തയ്യാറാണ്. യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിന്ന അനുഭവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരായിരിക്കും. എന്നാൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിന്നയൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ക്യാമ്പിന്റെ ഉള്ളിലുള്ള സുരക്ഷിതത്വത്തിൽ നിൽക്കാം, ഈ സിസ്റ്റങ്ങളുടെയൊക്കെ ഉള്ളിൽ നിൽക്കാം. എന്നാൽ പാളയത്തിന് പുറത്ത് നിന്ന അനുഭവിക്കാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട്.
യേശുക്രിസ്തു നമ്മുടെ പാപം ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി, നമ്മുടെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ണം അനുഭവിച്ചുവെങ്കിൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. കാരണം എന്താണ്? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ നിലനിൽക്കുന്ന ദേവാലയമില്ല, നിലനിൽക്കുന്ന സിസ്റ്റമില്ല. ഇത്തരം ഓർഗനൈസേഷൻ സിസ്റ്റംസ് എല്ലാം നിലനിൽക്കുന്നതല്ല, കർത്താവിന്റെ മുൻപിൽ ഇളകിപ്പോകുന്ന കാര്യങ്ങളാണിതെല്ലാം. യഥാർത്ഥ ദൈവരാജ്യവും ദൈവസഭയും കർത്താവിന്റെ ദൈവമക്കളും മാത്രമേ അവിടെ നിലനിൽക്കുകയുള്ളൂ. അന്നേരം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പാളയത്തിന് പുറത്തു പോകാനായിട്ട് തയ്യാറാവുകയില്ല. എന്നാൽ കർത്താവിനെ യഥാർത്ഥത്തിൽ നോക്കി ജീവിക്കുന്ന ഒരുവൻ ഈ പാളയത്തിൽ നീ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് തയ്യാറാവും. ദൈവവചനത്തിന് വേണ്ടി ദൈവവചനത്തെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നിൽക്കാനായിട്ട് ആ വ്യക്തികൾ തയ്യാറാവും. അവിടെ പറയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഇവിടെ നില നഗരമില്ലാത്തതുകൊണ്ട് നാം ഉയരത്തിലുള്ളത് നോക്കി പാർക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വി ഷുഡ് ബി ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ്. സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല, ഇല്ലെങ്കിൽ മീറ്റിംഗിൽ വരുമ്പോൾ സ്തോത്രം ചെയ്യണമെന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇടപെടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു താങ്ക്ഫുൾ ഹാർട്ട് ഉണ്ടായിരിക്കണം, ദൈവത്തിന് നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ആ നന്ദിയുടെ ഹൃദയം കവിഞ്ഞ് നിറഞ്ഞു കവിയുന്ന സ്തോത്രം നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അർത്ഥം മാത്രമല്ല, അതാണ് ദൈവം പ്രസാദിക്കുന്ന യാഗം. ഇന്ന് പുതിയ നിയമത്തിലെ യാഗം അതാണ്. യേശുക്രിസ്തുവിന്റെ യാഗം കഴിഞ്ഞു, നമ്മൾ കർത്താവിനെ അർപ്പിക്കുന്ന നമ്മുടെ ശരീരം യാഗമായിട്ട് അർപ്പിക്കാനായിട്ട് റോമാലേഖനം 12 അധ്യായത്തിൽ 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ പറയുന്നു. അടുത്ത യാഗത്തെപ്പറ്റി പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന അടുത്ത യാഗം പറയുകയാണ്, നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക, ഈ യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. അടുത്തത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അവിടെ പറയുകയാണ്, ഇവിടെ നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്, നിങ്ങളെ നടത്തുന്നവരും അക്കൗണ്ടബിൾ ആണ്. നേരെ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നിങ്ങൾ കീഴടങ്ങിയിരിക്കേണ്ടതിന്റെ കാര്യം പറയാണ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടത്, ഒബേ യുവർ ലീഡേഴ്സ് ആൻഡ് സബ്മിറ്റ് ദം ഫോർ ദേ കീപ് വാച്ച് ഓവർ യുവർ സോൾ ബിക്കോസ് ദോസ് ഹു വിൽ ഗീവ് ആൻ അക്കൗണ്ട്. നേരെ പറയാണ്, നിങ്ങളെപ്പറ്റി അക്കൗണ്ട് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അക്കൗണ്ടബിലിറ്റി രണ്ട് രീതിയിലുണ്ട്. നേരെ എന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ട് മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അന്നേരം ഞാൻ എനിക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിനോട് കൊടുക്കുന്നത്. ഞാൻ ഒരു സ്പിരിച്വൽ ലീഡർ ആണ് എങ്കിൽ, ഒരു എൽഡർ ആണ് എങ്കിൽ, ഇവിടെ പറയുകയാണ് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കേടങ്കിരിക്കും. കാരണം അവരൊരു അക്കൗണ്ട് കൊടുക്കേണ്ടവരാണ്. അവരക്കൗണ്ട് കൊടുക്കേണ്ടവരാകൊണ്ട് നിങ്ങളും അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്. ഇന്ന് പലർക്കും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അന്നേരം പല സഭകളിലും ആൾക്കാർ അക്കൗണ്ടബിൾ അല്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതോ കറക്റ്റ് ചെയ്യുന്നതോ ഇഷ്ടമല്ല. കാരണം അക്കൗണ്ടബിലിറ്റിക്ക് താല്പര്യം, അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കണം, വളരെ സ്വതന്ത്രമായിട്ട് ദൈവവും ഞാനും മാത്രം തമ്മിലുള്ള ബന്ധം മതി, ഇതിന്റെ ഇടയ്ക്ക് എന്നെ ആരും ചോദിക്കാനും പറയാനും വരണ്ട, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നടക്കുന്ന വ്യക്തികളാണ് പലരും. എന്നാൽ ദൈവം പറയുകയാണ് അക്കൗണ്ടബിലിറ്റി അവർക്കുള്ളത് കൊണ്ട് അവർക്കനുസരിച്ച് കേടങ്ങിയിരിക്കും. അന്നേരം നിങ്ങൾ ഒരാൾക്ക് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ തയാളും അക്കൗണ്ടബിൾ അല്ല, ആ അക്കൗണ്ട് ദൈവത്തിനടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അന്നേരം ദൈവസഭ ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള കൂട്ടം തന്നെയാണ്. നടത്തുന്നവർ കീഴടങ്ങിയിരിക്കുന്നവരുടെ അക്കൗണ്ട് കൊടുക്കണം, കീഴടങ്ങിയിരിക്കുന്നവർ നടത്തുന്നവരോട് അക്കൗണ്ടബിലിറ്റി ഉള്ളവരായിരിക്കണം. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ടും ഉപദേശിക്കാനായിട്ടും എല്ലാം അക്കൗണ്ടബിലിറ്റി ആൾക്കാർ തമ്മിലുണ്ടായിരിക്കണം, എൽഡേഴ്സിന്റെ അടുത്തും ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ബൈബിളിലില്ല. അതാണ് ദൈവസഭയുടെ പ്രത്യേകത. ദൈവസഭ ഈ രീതിയിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. എഫെസ്യരിലേക്ക് വരുമ്പോഴേക്കും നമ്മളത് കാണാനായിട്ട് കഴിയും. ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ആൾക്കാരെ പറ്റി ദൈവം എന്തിനത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, എല്ലാം വിശദമായിട്ട് പറഞ്ഞിരിക്കും. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. അവർ കണക്കുള്ളവരാണ്. ആ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. അവർ ഞെരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാനിട വരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. ആർക്ക് നല്ലതെന്നല്ല പറഞ്ഞു, നിങ്ങളെ നടത്തുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ കീഴടങ്ങാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, അവരെ വിഷമിപ്പിക്കുകയാണെങ്കിൽ അവർക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ആ വ്യക്തിയെടുത്ത് പിന്നെ അക്കൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തി അക്കൗണ്ടബിൾ സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് ഈ ആട് എന്ന് പറയുന്നത്. എന്നാൽ ഇടയൻ ഇല്ലെങ്കിൽ എൽഡർ അക്കൗണ്ട് സൂക്ഷിക്കുന്നവനാകിയാൽ അവന് കീഴടങ്ങി നിങ്ങൾ അവർ സന്തോഷത്തോടെ ആ കാര്യം ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല. ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ് ഇത്, വളരെ സൂക്ഷിക്കേണ്ട പ്രിൻസിപ്പിളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരു സ്പിരിച്വൽ സബ്മിഷൻ ഇല്ലാത്ത, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത വിശ്വാസികളുടെ ജീവിതം ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല. സ്പിരിച്വലി അവർ ഒരിക്കലും ഗ്രോ ചെയ്യുകയില്ല, ആത്മീയമായിട്ട് അവരൊരിക്കലും അഭിവൃദ്ധിപ്പെടത്തില്ല. കാരണം ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനി വൺ, ആർക്കും അക്കൗണ്ടബിൾ അല്ല. സ്വതന്ത്രമായിട്ട് നടക്കുന്ന വ്യക്തികൾ അവർ ഒരിക്കലും സ്പിരിച്വലി നന്നാവത്തില്ല. ഇവിടെ പറയുക നന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയമായിട്ട് നന്നല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർ സന്തോഷത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ബ്ലെസ്സിംഗ് ആണ്. അവർ ഞെരങ്ങിക്കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ബ്ലെസ്സിംഗ് അല്ല, ഒരിക്കലും ബ്ലെസ്സിംഗ് അല്ല. അന്നേരം വീണ്ടും എബ്രഹാം ലേഖകൻ അവന്റെ എക്സോട്ടേഷൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് യഥാർത്ഥമുള്ള എക്സോട്ടേഷനിലേക്ക് വരികയാണ്. അങ്ങനെ അവർ ലെറ്റ് ദം ഡു ദിസ് വിത്ത് ജോയ് ആൻഡ് നോട്ട് വിത്ത് ഗ്രീഫ്. ഒരു വിശ്വാസിയെപ്പറ്റി ഒരു സഭയുടെ എൽഡറിന് ചിന്തിക്കുമ്പോൾ ഗ്രീഫ് ഉണ്ടാകാനായിട്ട് പാടില്ല, മറിച്ച് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ ഒന്നുമല്ല, അവർ യഥാർത്ഥത്തിൽ സത്യത്തിൽ നടക്കുന്നു എന്ന് കാണുമ്പോൾ, ആത്മീയമായി വളരുന്നു എന്ന് കാണുമ്പോൾ മാത്രമാണ് സന്തോഷമുള്ളത്. അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കണം അവർക്ക് ഗ്രീഫാണ്, ആ ഗ്രീഫ് നിങ്ങൾക്ക് നന്നായിട്ട് വരത്തില്ല. അവസാനത്തെ ആശീർവാദത്തിലേക്ക് ക്ലോസിംഗിലേക്ക് എബ്രായലേഖനകർത്താവ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിനും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ട് എന്ന് ഞങ്ങൾ ഓർച്ചിരിക്കുന്നു. അവിടെ പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ദൈവസഭയിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂച്വൽ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ്. അല്ലാതെ ഒരു വ്യക്തി, ഒരു വിശുദ്ധൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മധ്യസ്ഥനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും പ്രാർത്ഥനാ വീരന്മാരും ഒന്നും അല്ല എന്നുള്ളത്. ഇന്നെല്ലാവരും അന്യോന്യം പ്രാർത്ഥിക്കേണ്ടവരാണ്, അന്യോന്യം ഭാര്യങ്ങളെ ചുമക്കേണ്ടവരാണ്. അതാണ് ദൈവസഭയുടെ അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടവരാണ്, അന്യോന്യം എൻകറേജ് ചെയ്യേണ്ടവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എബ്രഹാം ലേഖന കർത്താവ് പറയാണ് മറ്റുള്ളവർക്ക് പറയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൗലോസ് ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പറയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ആരുമില്ല. അവിടെ പറയാണ് എന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. എബ്രഹാം ലേഖകൻ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിശേഷാൽ അപേക്ഷിക്കണം. പൗലോസ് കൊലോസ്യരോട് പറയുകയാണ് സുവിശേഷം പറയുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വ്യക്തമായിട്ട് അത് പറയാനായിട്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഒരു ഡിപ്പെൻഡ് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു ലക്ഷണമാണ്. ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് മാത്രമല്ല ദൈവസഭയോടുള്ള ഡിപ്പെൻഡൻസുമാണ് അത് കാണിക്കുന്നത്. അന്നേരം ദൈവസഭയെടുത്ത് പ്രാർത്ഥനയൊന്നും ആവശ്യമില്ലാത്ത, ഡിപ്പെൻഡ് ആവാത്ത മനുഷ്യരില്ല. അങ്ങനെയൊരു വലിയ വിശുദ്ധൻ ഇല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ശക്തനായ മനുഷ്യൻ ആരുമില്ല. ഇവിടെ എബ്രഹാം ലേഖകനാർത്ഥ പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയെടുത്ത് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് പറയാണ് നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. ഇവിടെ വീണ്ടും എബ്രഹാം ലേഖകനാർത്ഥ ക്ലോസ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ആ എറ്റേണൽ കവനന്റ്, നിത്യ ഉടമ്പടിയെ പറ്റി പറയണം. നിത്യ ഉടമ്പടി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവ് ഒരു നിത്യ ഉടമ്പടി സ്ഥാപിച്ചു, നിത്യ നിയമത്തിന്റെ രക്തത്താൽ. അങ്ങനെ യേശു ക്രിസ്തു ആടുകളുടെ വലിയ ഇടയനായി തീർന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത്. അതുകൊണ്ടാണ് യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ആ ജീവൻ കൊടുത്ത് നിത്യനിയമം സ്ഥാപിച്ച് യേശു ക്രിസ്തുവുമായിട്ടും പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് റെസ്റ്റോർ ചെയ്ത ആ രക്തത്തിന്റെ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ടുള്ള ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് യേശു ക്രിസ്തുവിന്റെ രണ്ട് ശുശ്രൂഷ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എബ്രഹാം ലേഖകൻ കർത്താവ് പറഞ്ഞു വരുന്നത് കൺക്ലൂഡ് ചെയ്യാണ്. രണ്ട് ശുശ്രൂഷ: ഒന്ന്, യേശു ക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, നിത്യനിയമം സ്ഥാപിച്ചു, എറ്റേണൽ കവനന്റ് സ്ഥാപിച്ചു. മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായി ദൈവത്തിന്റെ വലത്തെ ഭാഗം തിരിഞ്ഞ് നമുക്ക് വേണ്ടി നിത്യമായിട്ടുള്ള മധ്യസ്ഥത ചെയ്യുന്നു. ഈ ഒരു കവനന്റിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു, നിങ്ങളുടെ വലിയ ഇടയനായിട്ട് യേശു ക്രിസ്തുവിനെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആടുകളുടെ മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കട്ടെ, അവന് എന്നേക്കും മഹത്വം. അങ്ങനെ ഹി വിൽ എക്വിപ്പ് യു ഇൻ എവ്രി ഗുഡ് തിങ് ടു ഡു ഹിസ് വിൽ, വർക്കിംഗ് ഇൻ എസ് ദാറ്റ് വിച്ച് ഈസ് പ്ലീസിംഗ് ഇൻ ഹിസ് സൈറ്റ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ടു ഹും ബി ദ ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ആമേൻ. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവമാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, ആ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മളെ എക്യുപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് ചെയ്തു തന്നു. അവന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ സകല സൽപ്രവൃത്തിക്കും വേണ്ടി നമ്മളെ ശക്തരാക്കുന്നു. ഇതെല്ലാം സാധ്യമായി തീരുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ച് കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൂടി കർത്താവ് അതെല്ലാം ചെയ്തെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാട്ടെ. അന്നേരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ദൈവത്തിന്റെ ശക്തിയും കർത്താവ് ഈ പുതിയ ഉടമ്പടിയിൽ എത്തുന്നു. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തട്ടെ. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ അവൻ നിവർത്തിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഈ പ്രബോധന പ്രവാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടുള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിറങ്ങി എന്ന അറിവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി വന്ന് നിങ്ങളെ കാണും. അവസാനത്തെ എക്സോട്ടേഷനിലേക്ക് പറയാണ്, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യുവിൻ. ഇത്തരക്കാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. അവസാനം എബ്രായ ലേഖനകർത്താവ് പറയാണ്, ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയെപ്പറ്റിയാണ് ഇവിടെ എല്ലാം പറഞ്ഞത്. അവസാനം ഉപസംഹരിക്കുമ്പോഴും പറയാണ്, ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തിക്ക് വരുത്തുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി എക്യുപ്പ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനകർത്താവ് ആ അധ്യായം ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എബ്രായ ലേഖനത്തിന്റെ ഹോൾ മെസ്സേജ് എന്ന് പറയുന്നത് ബൈ ഫെയ്ത്ത് എങ്ങനെ നമുക്ക് ദൈവിക സന്നിധിയിൽ കടന്നുചെല്ലാമെന്നുള്ളതും അതിനുവേണ്ടി യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവ് ഒരു ഉടമ്പടി സ്ഥാപിച്ചതും യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതും കാരണം നമുക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ്. ഇതെല്ലാം എങ്ങനെ വിശ്വാസത്താൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതും വിശ്വാസത്താൽ നമുക്ക് എങ്ങനെ ഈ എല്ലാ സാഹചര്യങ്ങൾ കൂടിയും കടന്നു പോകാനായിട്ട് കഴിയുമെന്നുള്ളതും എങ്ങനെ ഒരു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതുമാണ് എബ്രായ ലേഖനകർത്താവ് ഈ അധ്യായങ്ങൾ കൂടി എല്ലാം വിശദീകരിച്ചത്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ ഇതുവരെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലാരിഫൈ ചെയ്യാം.